വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:48. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ആരാണ് ഈ നഥനയേൽ? ഈ വാചകത്തിലൂടെ 3 പേരുകൾ ഉയർന്നു കേൾക്കുന്നു. 1 നഥനയേൽ, 2 ഫിലിപ്പോസ്, 3 ക്രിസ്തു. ആരാണ് നഥനയേൽ? നഥനയേലും ഫിലിപ്പോസും യഹൂദ മതപണ്ഡിതന്മാരായിരുന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, നഥനയേലും ഫിലിപ്പോസും ഉത്തമ സുഹൃത്തുക്കളായിരുന്നു. ഫിലിപ്പോസ് മുന്നം ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, നഥനയേൽ ക്രിസ്തുവിനെ മുമ്പ് കണ്ടിട്ടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് അതിൻ്റെ മുൻഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പോസ് കണ്ടിട്ടുള്ള ക്രിസ്തുവിനെക്കുറിച്ച് നഥനയേലിനോട് പറയുമ്പോൾ, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് അവനോട് നഥനയേലിനോട് പറയുമ്പോൾ, അങ്ങനെ പുറപ്പെട്ട് ക്രിസ്തുവിനെ കാണുവാൻ കടന്നു വരുന്ന നഥനയേലിനെ കാണാം. എന്നാൽ ദൂരെ നിന്ന് കടന്നു വരുന്ന നഥനയേലിനെ നോക്കി, അന്നുവരെയും തമ്മിൽ കണ്ടിട്ടില്ലാത്ത നഥനയേലിനെ നോക്കി, ക്രിസ്തു പറയുന്നൊരു സാക്ഷ്യമുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. അന്നുവരെയും കണ്ടിട്ടില്ലാത്ത നഥനയേലിനെ നോക്കി ക്രിസ്തു പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. വീണ്ടും സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കട്ടെ. ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്നവൻ, അന്തരേന്ദ്രിയങ്ങളെ പരിശോധിച്ചറിയ ശോധന ചെയ്തറിയുന്നവൻ പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വയസ്സിനോട് ചേർത്ത് വെച്ച് ആ വർഷം കണക്ക് കൂട്ടാം. 35 വർഷമായി എന്ന് പറയുമ്പോൾ, 35 വർഷവും ദേവാലയ ആരാധനകളിൽ സജീവമായിരുന്നവർ, 45 വയസ്സെന്ന് പറയുമ്പോൾ 45 വയസ്സ് വരെയും ദേവാലയ ആരാധനകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് അവരവരുടെ വയസ്സ് കണക്ക് കൂട്ടുക കേട്ടോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം ലഭിക്കുവാൻ കഴിഞ്ഞില്ല? ഇവിടെ ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് പറയുമ്പോൾ, ഇവനാണ് സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കളങ്കമില്ല എന്ന് പറയുമ്പോൾ, അവന് ക്രിസ്തു കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. എന്തുകൊണ്ട് ദേവാലയത്തിൻ്റെ ആരാധനകളിൽ കടന്നു വരുന്ന നമുക്ക് ഈ ഒരു സാക്ഷ്യം ലഭിക്കുന്നില്ല? കാരണം പലപ്പോഴും മുൻവിധികളുമായി നാം കടന്നു വരുന്നു. ദേവാലയത്തിൻ്റെ ആരാധനകളിൽ കടന്നു വരുമ്പോൾ, ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളിൽ മുഴുകുമ്പോൾ, ദൈവിക ബോധ്യങ്ങൾ എന്നതിലുപരിയായി പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് ചില മുൻവിധികളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ലഭിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ ചിന്തകളിലേക്ക് നമ്മൾ മടങ്ങി വരാം. എന്തുകൊണ്ടാണ് നഥനയേൽ ചോദിക്കുന്നു, നീ എന്നെ എവിടെ വെച്ചറിയും, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ നീ എന്നെ എവിടെ വെച്ച് കണ്ടു? അപ്പോൾ പറയുന്ന മറുപടി, ക്രിസ്തു പറയുന്ന മറുപടിയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ തന്നെ നീ അത്തിയുടെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെയാണ് അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന ഫിലിപ്പോസിനെ, നഥനയേലിനെ ക്രിസ്തു കണ്ടു എന്ന് പറയുമ്പോൾ, എന്താണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഈ അത്തിയുടെ ചുവടിൻ്റെ പ്രത്യേകത? യഹൂദ പാരമ്പര്യം അനുസരിച്ച് ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ഇടമാണ് അത്തിവൃക്ഷത്തിൻ്റെ ചുവട്. യഹൂദ മതപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ, വേദം പഠിപ്പിക്കുന്ന ആളുകൾ, അവർ വേദം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവിക ചിന്തകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നടത്തുവാനുമായി ഇരിക്കുന്ന, വിശ്രമിക്കുന്ന, അല്ലെങ്കിൽ എത്തപ്പെടുന്ന ഇടങ്ങളാണ് ഈ അത്തിയുടെ ചുവട്. ഈ അത്തിയുടെ ചുവടുകൾ അവർ ദൈവിക ബോധ്യങ്ങളെക്കുറിച്ചുള്ള മനനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കാണാം. അങ്ങനെ ദൈവിക ബോധ്യങ്ങൾക്ക് ഉള്ള ഇടമായി അതിനെ വേർതിരിച്ചപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ അത്തിയുടെ ചുവട്? വേദം പഠിക്കുവാനും വേദം പഠിപ്പിക്കുവാനും ചിന്തകളെ ദൈവിക ചിന്തകളെ പങ്കിടുവാനും തക്കവണ്ണം നാം ഉപയോഗിക്കുന്ന നമ്മുടെ ദേവാലയങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തിയുടെ ചുവട്. ഈ അത്തിയുടെ ചുവട്ടിലേക്ക് കടന്നു വന്ന നഥനയേലിനെ കുറിച്ചാണ് പറയുക, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. കാലങ്ങളായി, മുന്നം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, എത്രയോ കാലങ്ങളായി ഞാനും ഈ അത്തിയുടെ ചുവട്ടിലേക്ക്, ഈ ദേവാലയമാകുന്ന അത്തിയുടെ ചുവട്ടിലിരിക്കുന്നു. എന്തേ നീ എൻ്റെ ഹൃദയങ്ങളെ കണ്ടില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നീ വല്ലാതെ മറച്ചു പിടിച്ചു. ഏറ്റുപറയുവാനും സമർപ്പിക്കുവാനും പലപ്പോഴും നാം മറന്നു പോകുന്നത് കൊണ്ട് അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന നിന്നെ കാണുവാൻ ദൈവം മനസ്സലിയുന്നില്ല എന്നുള്ളത്. പക്ഷെ അവൻ നിന്നെ കാണുന്നുണ്ട്. പക്ഷേ നീ ഏറ്റുപറയുമ്പോഴാണ് നിന്നെക്കുറിച്ച് അവൻ സാക്ഷ്യം പറയുക. ഇവിടെ നഥനയേൽ അത്തിയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് ദൈവിക ബോധ്യങ്ങളെക്കുറിച്ചുള്ള മനനത്തിലായിരുന്നു. നാമം ആരാധനകളിലൂടെ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്കായി ദേവാലയമാകുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പൂർണമായ സമർപ്പണത്തോടെ അവൻ്റെ മുഖം അന്വേഷിപ്പാൻ നമുക്ക് കടമയും ഉത്തരവാദിത്വമുണ്ട്. ആ ബോധം നമ്മെ ഭരിക്കണം. മുൻവിധികളിലൂടെയല്ല, പൂർണമായും നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത് മുൻവിധികളിലൂടെയല്ല. നമ്മുടെ ശുശ്രൂഷകൾ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, ആരാഞ്ഞറിയുവാൻ കഴിയാത്തവനെ ആരാധിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ ആരാധനകൾ ദൈവാന്വേഷണത്തിൻ്റെതാകണം. നമ്മുടെ ആരാധനകൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അന്വേഷണമാകണം. പലപ്പോഴും അതൊരു കർമ്മമായിട്ടും അതൊരു കടമയായിട്ടും അതൊരു ശീലത്തിൻ്റെ ഭാഗമായും ഇങ്ങനെ കടന്നു പോകുക മാത്രമാണ് പലപ്പോഴും ചെയ്യുക. അതല്ല, നിന്റെ ആരാധനകൾ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അന്വേഷണമാകണം. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അന്വേഷണമാകുമ്പോൾ നിന്റെ സ്നേഹിതനെ അതിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ നിനക്ക് കഴിയണം. ഇവിടെ മൂന്നാമത്തെ വൃക്ഷം നഥനയേൽ പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ കാണണം, ക്രിസ്തു എന്നെയും കാണണം. എനിക്ക് ക്രിസ്തുവിനെ കാണണം, ക്രിസ്തു എന്നെയും കാണണം. എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വേദം പഠിക്കുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൽ നാം വേദപുസ്തകം പഠിക്കുന്നവരാണ്. പക്ഷേ ഈ ബോധ്യങ്ങളിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. എന്നെ ദൈവം കാണണം. സക്കായിയുടെ ജീവിതത്തിൽ ഈ ബോധ്യമുണ്ടാകാതെ പോയത് വേദം പഠിക്കുവാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. സക്കായിയുടെ ജീവിതത്തിൽ വേദം അവനെ സ്വാധീനിച്ചിരുന്നില്ല. ഇവിടെ നഥനയേലിൻ്റെ ജീവിതത്തിൽ അവനെ വേദം വല്ലാതെ സ്വാധീനിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ചെറുപ്പകാലത്തിൽ നാം പഠിച്ചിട്ടുള്ളതായ, മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ, സൺഡേ സ്കൂൾ പഠനങ്ങളിലൂടെ നാം പ്രാപിച്ചിട്ടുള്ളതായ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നതായ വേദവാക്യങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്താറില്ലേ? പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന വാക്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലേ? ഈ സമൂഹത്തോട് ഇടപെടുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാഴ്വികളുടെ വഴിയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനങ്ങൾ നമ്മെ വല്ലാതെ സ്വാധീനിച്ചിട്ടില്ലേ? ദാനധർമ്മങ്ങളെക്കുറിച്ച്, ദൈനംദിന ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേദം പഠിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ലേ? ഇവിടെ നഥനയേലിൻ്റെ ജീവിതവും അങ്ങനെ ഒരിടത്തിലേക്ക് മാറുകയാണ്. വേദം പഠിച്ചവൻ പൂർണ്ണമായും മനസ്സിലാക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കാണുവാൻ പോകുന്നു. എന്നാൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് നോക്കണം, എൻ്റെ ജീവിതത്തിൽ അവന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ളവൻ്റെ സന്നിധിയിലേക്കാണെന്ന് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാരപ്പെടുവാനില്ല, ഒന്നും മറച്ചു വയ്ക്കാനില്ല. തീർച്ചയായും അവൻ്റെ സന്നദ്ധിയിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റി മാറ്റുന്നതായ ഏതെങ്കിലും തരത്തിലുള്ളതായ എൻ്റെ ബലഹീനതകളെ തീർച്ചയായും തുടച്ചു നീക്കുവാൻ എൻ്റെ അയോഗ്യതകളെ മാറ്റിക്കളയുവാൻ അവന് കഴിയും. നമ്മുടെ പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. ദൈവമേ, നിന്നിൽ നിന്ന് എന്നെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യം സക്കായിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് ജ്ഞാനാർജനത്തിൻ്റെ ഇടമാണ്. സക്കായിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ്. നഥനയലിൻ്റെ ജീവിതത്തിൽ അവൻ നേടിയെടുത്തതും അത് തന്നെയാണ്. ജ്ഞാനാർജനത്തിൻ്റെ ഇടങ്ങളിലൂടെ അവൻ തിരിച്ചറിയുകയാണ്, ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടെങ്കിൽ അതിനെ മായ്ക്കുവാൻ പൂർണ്ണമായും പ്രാപ്തനാകുന്ന അവൻ്റെ അടുത്തേക്കാണ് ഞാൻ പോവുക. അതുകൊണ്ട് മൂന്നാമത്തെ വൃക്ഷം പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ കാണണം, ക്രിസ്തു എന്നെയും കാണണം.